ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂൺ 7. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമത്തിൽ നിന്നും രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നു. 23 ഏഴാം സംവത്സരത്തിൽ യഹോയാദ ധൈര്യപ്പെട്ടു. യഹോരാമിന്റെ മകൻ അസര്യാവ്, യഹോഹാനാന്റെ മകൻ ഇഷ്മായേൽ, ഓബേദിന്റെ മകൻ അസര്യാവ്, അദായാവിന്റെ മകൻ മയശേയ, സിക്രിയുടെ മകൻ എലീഷാഫാത്ത് എന്നീ ശതാധിപന്മാരോട് സഖ്യത ചെയ്തു. അവർ യഹൂദയിൽ ചുറ്റി സഞ്ചരിച്ച് സകല യഹൂദ നഗരങ്ങളിൽ നിന്നും ലേവ്യരെയും ഇസ്രയേലിന്റെ പിതൃഭവന തലവന്മാരെയും കൂട്ടി യെരുശലേമിൽ വന്നു. സർവസഭയും ദേവാലയത്തിൽ വെച്ച് രാജാവിനോട് ഉടമ്പടി ചെയ്തു. അവൻ അവരോട് പറഞ്ഞത്, ദാവീദിന്റെ പുത്രന്മാരെ കുറിച്ച് യഹോവ അരുളി ചെയ്തതുപോലെ രാജപുത്രൻ തന്നെ രാജാവാകണം. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത്, പുരോഹിതന്മാരിൽ ലേവ്യരുമായ നിങ്ങളിൽ ശബത്തിൽ തവണ മാറി വരുന്ന 1/3 ഭാഗം വാതിൽ കാവൽക്കാരായിരിക്കണം. 1/3 ഭാഗം രാജധാനിയെങ്കിലും 1/3 ഭാഗം അടിസ്ഥാന വാതിൽക്കലും നിൽക്കണം. ജനമെല്ലാം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഉണ്ടായിരിക്കണം. എങ്കിലും പുരോഹിതന്മാരും ലേവ്യരിൽ വെച്ച് ശുശ്രൂഷ ചെയ്യുന്നവരുമല്ലാതെ ആരും യഹോവയുടെ ആലയത്തിൽ കടക്കരുത്. അവർ വിശുദ്ധരാകൊണ്ട് അവർക്ക് കടക്കാം. എന്നാൽ ജനമൊക്കെയും യഹോവയുടെ പ്രമാണം സൂക്ഷിക്കണം. ലേവ്യരോ ഓരോരുത്തൻ താൻ തന്റെ ആയുധം ധരിച്ചുകൊണ്ട് രാജാവിന് ചുറ്റും നിൽക്കണം. മറ്റാരെങ്കിലും ആലയത്തിൽ കടന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. രാജാവ് അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം. ലേവ്യരും എല്ലാ യഹൂദയും യഹോയാദ പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ഓരോരുത്തൻ താൻ തന്റെ ആളുകളെ ശബത്തിൽ തവണ മാറി പോകുന്നവരെയും ശബത്തിൽ തവണ മാറി വരുന്നവരെയും തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. യഹോയാദ പുരോഹിതൻ കൂറുകളെ വിട്ടയച്ചിരുന്നില്ല. യഹോയാദ പുരോഹിതൻ താൻ ദാവീദ് രാജാവിന്റെ വകയായി ദേവാലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും ചെറുപരിചകളും വമ്പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു. അവൻ സകല ജനത്തെയും താൻ തന്റെ കയ്യിൽ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ആലയത്തിന്റെ ഇടത്തുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിർത്തി. അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും കൊടുത്ത് അവനെ രാജാവാക്കി. യഹോയാദയും പുത്രന്മാരും അവനെ അഭിഷേകം ചെയ്തു. രാജാവേ ജയാ ജയാ എന്ന് ആർത്തു വിളിച്ചു. ജനം വരികയും രാജാവിനെ കീർത്തിക്കുകയും ചെയ്യുന്ന ഘോഷം അഥല്യ കേട്ടിട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു. പ്രവേശനത്തിങ്കിൽ രാജാവ് തന്റെ തൂണിന്റെ അരികെ നിൽക്കുന്നതും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമൊക്കെയും സന്തോഷിച്ച് കാഹളമൂതുന്നതും സംഗീതക്കാർ വാദ്യങ്ങളാൽ പാടുന്നതും സ്തോത്രഗാനം നയിക്കുന്നതും കണ്ടപ്പോൾ അഥല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു. യഹോയാദ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാരെ പുറത്തു വരുത്തി അവരോട്, അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവേൻ, ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൻ വാളാൽ മരിക്കണം എന്ന് കൽപ്പിച്ചു. അവളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു. അങ്ങനെ അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു. അവൾ രാജധാനിക്ക് സമീപത്ത് കുതിരവാതിലിന്റെ പ്രവേശനത്തിങ്കിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് അവർ അവളെ കൊന്നുകളഞ്ഞു. അനന്തരം യഹോയാദ തങ്ങൾ യഹോവയുടെ ജനമായിരിക്കും എന്ന് താനും സർവജനവും രാജാവും തമ്മിൽ ഒരു നിയമം ചെയ്തു. പിന്നെ ജനമൊക്കെയും ബാലിന്റെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അത് ഇടിച്ച് അവന്റെ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്ത് കളഞ്ഞു. ബാലിന്റെ പുരോഹിതനായ മത്ഥാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു. ദാവീദ് കൽപ്പിച്ചതുപോലെ സന്തോഷത്തോടും സംഗീതത്തോടും കൂടെ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം യഹോവയുടെ ഹോമയാഗങ്ങളെ അർപ്പിക്കേണ്ടതിന് യഹോയാദ യഹോവയുടെ ആലയത്തിന് ദാവീദ് വിഭാഗിച്ചു കൊടുത്തിരുന്ന ലേവ്യരുടെയും പുരോഹിതന്മാരുടെയും കീഴിൽ യഹോവയുടെ ആലയത്തിൽ ഉദ്യോഗങ്ങളെ നിയമിച്ചു. വല്ല പ്രകാരത്തിലും അശുദ്ധനായ ഒരുത്തനും അകത്ത് കടക്കാതെ ഇരിക്കേണ്ടതിന് അവൻ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരെ നിയമിച്ചു. അവൻ ശതാധിപന്മാരെയും പ്രഭുക്കന്മാരെയും ജനത്തിന്റെ പ്രമാണികളെയും ദേശത്തിലെ സകല ജനത്തെയും കൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഇറക്കി മേലത്തെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൊണ്ടുവന്ന് രാജാസനത്തിൽ ഇരുത്തി. ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു. നഗരം സ്വസ്ഥമായിരുന്നു. അഥല്യയെ അവർ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. 24 അധ്യായം. യോവാഷ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം യെരുശലേമിൽ വാണു. ബേർശേബക്കാരിത്തിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യ എന്നു പേർ. യഹോയാദ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെയും യോവാഷ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. യഹോയാദ അവന് 2 ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അനന്തരം യോവാഷ് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സുവെച്ചു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി അവരോട്, യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം ആണ്ടുതോറും അറ്റകുറ്റം പോക്കുവാൻ എല്ലാ ഇസ്രായേലിലും നിന്ന് ദ്രവ്യം ശേഖരിപ്പീൻ. ഈ കാര്യം വേഗം നിവർത്തിക്കണം എന്ന് കൽപ്പിച്ചു. ലേവ്യരോ അതിന് ബന്ധപ്പെട്ടില്ല. ആകയാൽ രാജാവ് തലവനായ യഹോയാദയെ വിളിപ്പിച്ച് അവനോട്, സാക്ഷ്യകൂടാരത്തിന് യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചിരിക്കുന്ന പിരിവ് യഹൂദയിൽ നിന്നും യെരുശലേമിൽ നിന്നും കൊണ്ടുവരുവാൻ നീ ലേവ്യരോടും ഇസ്രായേൽ സഭയോടും ആവശ്യപ്പെടാതിരിക്കുന്നത് എന്ത്? ദുഷ്ടസ്ത്രീയായ അഥല്യയുടെ പുത്രന്മാർ ദേവാലയം പൊളിച്ചു കളഞ്ഞു. യഹോവയുടെ ആലയത്തിലെ സകല നിവേദിതങ്ങളെയും ബാൽ വിഗ്രഹങ്ങൾക്ക് കൊടുത്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രാജകൽപ്പന പ്രകാരം ഒരു പെട്ടകം ഉണ്ടാക്കി യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ പുറത്തുവെച്ചു. ദൈവത്തിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിന്മേൽ ചുമത്തിയ പിരിവ് യഹോവയുടെ അടുക്കൽ കൊണ്ടുവരുവാൻ അവർ യഹൂദയിലും യെരുശലേമിലും പരസ്യം ചെയ്തു. സകല പ്രഭുക്കന്മാരും സർവജനവും സന്തോഷിച്ചു. കാര്യം തീരും വരെ അവർ കൊണ്ടുവന്ന് പെട്ടകത്തിലിട്ടു. ലേവ്യർ പെട്ടകമെടുത്ത് രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്ന സമയം ദ്രവ്യം വളരെ ഉണ്ടെന്ന് കണ്ടാൽ രാജാവിന്റെ രായസക്കാരനും മഹാപുരോഹിതന്റെ കാര്യസ്ഥനും വന്ന് പെട്ടകം ഒഴിക്കുകയും പിന്നെയും എടുത്ത് അതിന്റെ സ്ഥലത്ത് കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്യും. ഇങ്ങനെ അവർ ദിവസം പ്രതി ചെയ്ത് ബഹുദ്രവ്യം ശേഖരിച്ചു. രാജാവും യഹോയാദയും അത് യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്നവർക്ക് കൊടുത്തു. അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ കൽപ്പണിക്കാരെയും ആശാരികളെയും യഹോവയുടെ ആലയം കേടുപോക്കുവാൻ ഇരുമ്പും താമ്രവും കൊണ്ട് പണി ചെയ്യുന്നവരെയും കൂലിക്ക് വെച്ചു. അങ്ങനെ പണിക്കാർ വേല ചെയ്ത് അറ്റകുറ്റം തീർത്ത് ദേവാലയം യഥാസ്ഥാനത്താക്കി ഉറപ്പിച്ചു. പണി തീർത്തിട്ട് ശേഷിച്ച ദ്രവ്യം അവർ രാജാവിന്റെയും യഹോയാദയുടെയും മുമ്പിൽ കൊണ്ടുവന്നു. അവർ അതുകൊണ്ട് യഹോവയുടെ ആലയം വകയ്ക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കി. ശുശ്രൂഷയ്ക്കായും ഹോമയാഗത്തിനുമായുള്ള ഉപകരണങ്ങളും തവികളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളും തന്നെ. അവർ യഹോയാദയുടെ കാലത്തൊക്കെയും ഇടവിടാതെ യഹോവയുടെ ആലയത്തിൽ ഹോമയാഗം അർപ്പിച്ചു പോന്നു. യഹോയാദ വയോധികനും കാലസമ്പൂർണനുമായി മരിച്ചു. മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ഇസ്രയേലിൽ ദൈവത്തിന്റെയും അവന്റെ ആലയത്തിന്റെയും കാര്യത്തിൽ നന്മ ചെയ്തിരിക്കുക കൊണ്ട് അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്തു. യഹോയാദ മരിച്ച ശേഷം യഹൂദ പ്രഭുക്കന്മാർ വന്ന് രാജാവിനെ വണങ്ങി. രാജാവ് അവരുടെ വാക്ക് കേട്ടു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയം ഉപേക്ഷിച്ച് അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദയുടെ മേലും യെരുശലേമിന്മേലും കോപം വന്നു. അവരെ യഹോവയെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവർ അവരോട് സാക്ഷീകരിച്ചു, എങ്കിലും അവർ ചെവി കൊടുത്തില്ല. എന്നാറേ ദൈവത്തിന്റെ ആത്മാവ് യഹോയാദ പുരോഹിതന്റെ മകനായ സെക്കരിയാവിന്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാഷ് രാജാവ് അവന്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ആ ആണ്ട് കഴിഞ്ഞപ്പോൾ അരാമ്യ സൈന്യം അവന്റെ നേരെ പുറപ്പെട്ടു. അവർ യഹൂദയിലും യെരുശലേമിലും വന്ന് ജനത്തിന്റെ സകല പ്രഭുക്കന്മാരെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് നശിപ്പിച്ച് കൊള്ള ഒക്കെയും ദമ്മശക് രാജാവിന് കൊടുത്തയച്ചു. അരാമ്യ സൈന്യം ആൾ ചുരുക്കമായിട്ട് വന്നിരുന്നെങ്കിലും യഹോവ അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചിരുന്നുവല്ലോ. ഇങ്ങനെ യോവാഷിനോട് അവർ ന്യായവിധി നടത്തി. അവർ അവനെ വിട്ടുപോയ ശേഷം മഹാവ്യാധിയിലായിരുന്നു അവനെ വിട്ടേച്ചു പോയത്. യഹോയാദ പുരോഹിതന്റെ പുത്രന്മാരുടെ രക്തനിമിത്തം അവന്റെ സ്വന്ത ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കിടക്കയിൽ വെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ അവൻ മരിച്ചു. അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. രാജാക്കന്മാരുടെ കല്ലറകളിൽ അടക്കം ചെയ്തില്ല താനും. അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരോ അമോന്യ സ്ത്രീയായ ഷിമയാത്തിന്റെ മകൻ സാബാദും മോവാബി സ്ത്രീയായ ഷിമ്രീത്തിന്റെ മകൻ യഹോസാബാദും തന്നെ. അവന്റെ പുത്രന്മാരുടെയും അവന് വിരോധമായുള്ള പ്രവചന ബാഹുല്യത്തിന്റെയും ദേവാലയം അറ്റകുറ്റം തീർത്തതിന്റെ വൃത്താന്തം രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവന്റെ മകനായ അമസ്യാവ് അവന് പകരം രാജാവായി. 25 അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 അവൻ 29 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യഹോവദ്ധാൻ എന്നു പേർ. അവൾ യെരുശലേം കാരുത്തിയായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഏകാഗ്ര ഹൃദയത്തോടെ അല്ലതാനും രാജത്വം അവൻ ഉറച്ച ശേഷം അവൻ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന തന്റെ ഭൃത്യന്മാർക്ക് മരണശിക്ഷ നടത്തി. എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല. അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത്. ഓരോരുത്തൻ താൻ തന്റെ സ്വന്ത പാപം നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എന്നാൽ അമസ്യാവ് യഹൂദയെ കൂട്ടിവരുത്തി. എല്ലാ യഹൂദയും ബെന്യാമീനുമായ അവരെ സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴെ പിതൃഭവനം പിതൃഭവനമായി നിർത്തി. 20 മുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയം എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ 300,000 എന്ന് കണ്ടു. അവൻ ഇസ്രയേലിൽ നിന്നും 100,000 പരാക്രമശാലികളെ 100 വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. എന്നാൽ ഒരു ദൈവപുരുഷൻ അവന്റെ അടുക്കൽ വന്നു. രാജാവേ, ഇസ്രയേലിന്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത്. യഹോവ ഇസ്രയേലിനോടുകൂടെ എല്ലാ എഫ്രൈമ്യരോടും കൂടെ തന്നെയില്ല. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്ക. അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിന്റെ മുമ്പിൽ വീഴ്ചേക്കാം. സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അമസ്യാവ് ദൈവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രയേൽ പടക്കൂട്ടത്തിന് കൊടുത്ത 100 എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് ദൈവപുരുഷൻ, അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയും എന്നുത്തരം പറഞ്ഞു. അങ്ങനെ അമസ്യാവ് അവരെ എഫ്രൈമിൽ നിന്ന് അവന്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് വേർതിരിച്ചു. അവരുടെ കോപം യഹൂദയ്ക്ക് നേരെ ഏറ്റവും ജ്വലിച്ചു. അവർ അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ട് തന്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പ് താഴ്വരയിൽ ചെന്ന് സെയ്യീയരിൽ 10,000 നിഗ്രഹിച്ചു. വേറെ 10,000 യഹൂദിയർ ജീവനോടെ പിടിച്ച് പാറമുകളിൽ കൊണ്ടുപോയി പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു. അവരെല്ലാവരും തകർന്നുപോയി. എന്നാൽ തന്നോടുകൂടെ യുദ്ധത്തിന് പോരാതെ ഇരിപ്പാൻ അമസ്യാവ് മടക്കി അയച്ചിരുന്ന പടക്കൂട്ടത്തിലെ ആളുകൾ ഷമരിയ മുതൽ ബേത് ഹോരോൻ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ച് 3,000 ആളുകളെ കൊന്ന് വളരെ കൊള്ളയിട്ടു. എന്നാൽ അമസ്യാവ് ഏദോമ്യരെ സംഹരിച്ചു മടങ്ങി വന്ന ശേഷം അവൻ സെയീരിയരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിന്റെ നേരെ ജ്വലിച്ച് അവൻ ഒരു പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു. നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്ത ജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് എന്ന് അവനോട് പറയിച്ചു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ മതിയാക്കി. നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അനന്തരം യഹൂദ രാജാവായ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് ഇസ്രയേൽ രാജാവായി യേഹൂവിന്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യോവാഷിന്റെ അടുക്കൽ ആളയച്ചു. വരിക, നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രയേൽ രാജാവായ യോവാഷ് യഹൂദ രാജാവായ അമസ്യാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ലെബാനോനിലെ മുൾപടർപ്പ് ലെബാനോനിലെ ദേവദാരുവിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ മകളെ എന്റെ മകന് ഭാര്യയായി തരിക എന്ന് പറയിച്ചു. എന്നാൽ ലെബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു ചെന്ന് മുൾപടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു. ഏദോമിയരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു. വമ്പു പറവാൻ തക്കവണ്ണം നിന്റെ മനസ്സ് നിഗളിച്ചിരിക്കുന്നു. വീട്ടിൽ അടങ്ങി പാർത്തുകൊള്ളുക. നീയും യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ഇടപെടുന്നത് എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. അവർ ഏതോമ്യ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു. അങ്ങനെ ഇസ്രയേൽ രാജാവായ യോവാഷ് പുറപ്പെട്ടു ചെന്നു. അവനും യഹൂദ രാജാവായ അമസ്യാവും യഹൂദയ്ക്കുള്ള ബേത്ഷേമിൽ വെച്ച് തമ്മിൽ നേരിട്ടു. യഹൂദ ഇസ്രായേലിനോട് തോറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യോവാഷ് യഹോവാഹാസിന്റെ മകനായ യോവാഷിന്റെ മകനായി യഹൂദ രാജാവായ അമസ്യാവെ ബേത് ഷേമിൽ വെച്ച് പിടിച്ച് എരിശിലേമിൽ കൊണ്ടുവന്നു. എരിശിലേമിന്റെ മതിൽ എഫ്രൈമിന്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ 400 മുഴം ഇടിച്ചു കളഞ്ഞു. അവൻ ദേവാലയത്തിൽ ഓബേദ് ഏദോമിന്റെ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകല പാത്രങ്ങളും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ച് ശമര്യയിലേക്ക് മടങ്ങിപ്പോയി. ഇസ്രയേൽ രാജാവായ യഹോവാഹാസിന്റെ മകൻ യോവാഷ് മരിച്ച ശേഷം യഹൂദ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് 15 സംവത്സരം ജീവിച്ചിരുന്നു. എന്നാൽ അമസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ യെരുശലേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അത് നിമിത്തം അവൻ ലാഖീഷിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ ലാഖീഷിലേക്ക് അവന്റെ പിന്നാലെ ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് യഹൂദയുടെ മൂല നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:16-33 വരെയുള്ള വാക്യങ്ങൾ. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഞാൻ സദൃശമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സദൃശമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. അതിന് അവന്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സദൃശ്യം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലവും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തന്റെ ക്രൂശീകരണത്തിന് മുമ്പ് അവസാനമായി തന്റെ ശിഷ്യന്മാരെ കർത്താവ് പ്രബോധിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പുതിയനിയമത്തിൽ വായിച്ചത്. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അതിന്റെ അവസാന കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരുന്നു. അതിന്റെ അർത്ഥം കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് അവർ കർത്താവിനെ കാണുകയില്ല, നിങ്ങൾ കരഞ്ഞു വിലപിക്കും. നോക്കുക, അവിടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവർ കരഞ്ഞ് വിലപിക്കും, എന്തുകൊണ്ട് ഇവർ വേദനിക്കും? അവരുടെ വേദനയുടെ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് കർത്താവിനെ കാണുവാൻ കഴിയുന്നില്ല എന്നൊറ്റ കാര്യം. ശിഷ്യന്മാർക്കിടെ ഇടയിൽ ഇത് അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുന്നുണ്ട്. അവർ തമ്മിൽ തമ്മിൽ ഇത് ചോദിക്കുക, നമ്മളുടെ വേദന ഈ ഭൂമിയിൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന അതികഠിനമായ വേദന എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തെ കാണുവാൻ കഴിയാതെ ദൈവം തന്റെ മുഖം നമ്മളിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങളാണ്. യഹോവയെ എഴുന്നേൽക്കണം, ഞങ്ങൾ കാണാതെ വണ്ണ നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നത് എന്ത് എന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ മുഖം കാണുക, ദൈവത്തിന്റെ സാമീപ്യം അറിയുക, ദൈവശബ്ദം കേൾക്കുക. കർത്താവ് ഇവിടെ അവരോട് പറയുന്നത്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവോളം പിതാവ് അത് തരും. പലപ്പോഴും നമ്മൾ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വാക്യം എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവപൈതലി, ഇന്ന് നമ്മളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കർത്താവിനെ കാണണമെന്നുള്ളതാകട്ടെ, യേശുവിനെ അറിയുക എന്നുള്ളതാണ്, യേശുവിന്റെ കാൽപാദം പിന്തുടരുക എന്നുള്ളതാണ്, യേശുവിനോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ഭാഗ്യവും. ദൈവശാസ്ത്രപരമായിട്ടോ തത്വശാസ്ത്രപരമായിട്ടോ നമ്മൾ പലപ്പോഴും ദൈവത്തെ അറിയുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ അന്ധകാരത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത്, മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് നമ്മളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പാടുവാനിടയാകട്ടെ, എൻ മനമേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശക ലക്ഷ്യം എന്റെ ദൈവവുമാകുന്നുവെന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിങ്ങൾ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, എന്നാൽ പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. ദൈവവൈതലി, നിന്റെ അന്ധകാരത്തിനൊരു അവസാനം, നിന്റെ ഇടർച്ചകൾക്ക് ഒരു അവസാനമുണ്ട്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്ന ദിവസങ്ങൾ മുന്നിലുണ്ട്. എന്നും ഇതുപോലെ ആയിരിക്കുകയില്ല എന്നറിഞ്ഞ് ഒരു ദിവസം നീതി സൂര്യൻ തന്റെ ശോഭയോടെ നമ്മൾക്ക് വേണ്ടി ഉദിക്കുമെന്നറിഞ്ഞ് നമ്മുടെ ഹൃദയം സന്തോഷിക്കട്ട്. ഇന്നത്തെ ദിവസം ധൈര്യമായി ബലമായി സന്തോഷത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.